ഗോപി സുന്ദർ SBS മലയാളത്തിലേക്ക് സ്വാഗതം. പുതിയ ജനറേഷനിൽ ഉള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ള ആള് എന്ന് പലപ്പോഴും താങ്കളെ കുറിച്ച് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ് താങ്കൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഇങ്ങനെ മാസിനെ ക്യാപ്ചർ ചെയ്യാൻ പാകത്തിനുള്ള ഹിറ്റ് നമ്പേഴ്സിലേക്ക് താങ്കൾ എത്തിപ്പെടുന്നത്?
ബേസിക്കലി നമ്മുടെ സാധാരണക്കാരനാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് നമ്മുടെ ഒരു അന്യഗ്രഹ ജീവിയെ പോലെ ഇരുന്നുണ്ട് പാട്ടുണ്ടാക്കിയിട്ട് ആളുകൾ കേട്ടോളന്നില്ലല്ലോ. നമ്മൾ ആളുകളോടൊപ്പം അവർക്ക് വേണ്ടുന്ന പാട്ടുകളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ കൂടെ ഒരാളായിട്ട് നടക്കുന്നു. അവർക്ക് വേണ്ട പാട്ടുകളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഓട്ടോമാറ്റിക്കലി. അത്രേ ഉള്ളൂ. ഞാൻ പഠിച്ചിട്ടുള്ള സംഗീതം സിറ്റുവേഷൻ എന്താണ് ആവശ്യം അത് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. എന്റെ അറിവോ എന്റെ ജ്ഞാനോ ഒന്നും ഞാൻ എന്റെ പാട്ടിലോട്ട് തള്ളി കേറ്റാറില്ല. എന്താണ് ആവശ്യം അത് കൊടുക്കുക എന്നുള്ളതാണ്. അതായിരിക്കാം ഒരുപക്ഷെ ജനങ്ങൾക്കത് ഒരുപാട് ഇഷ്ടപ്പെടാനുള്ളതും ഇങ്ങനെ ഹിറ്റ് ആവാനുള്ള റീസൺ അതായിരിക്കും.
ഓക്കെ, ഇപ്പൊ ഗോപി സുന്ദർ പറഞ്ഞപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുമെങ്കിലും ഇത് ഇത്രയും സിമ്പിൾ ആണെങ്കിൽ എല്ലാവർക്കും ഇത് സാധിക്കാൻ പറ്റുമല്ലോ അല്ലെ?
സിമ്പിൾ ഇൻ ദ സെൻസ് ഇറ്റ്സ് നോട്ട് സിമ്പിൾ. ലൈക്ക് ഇപ്പൊ ഞാൻ ഒരു പാട്ട് ചെയ്യാൻ വളരെ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. അതിന് കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു 10-22 വർഷമായി ഫീൽഡ് വന്നിട്ട് അതാണ്. ഒരു 8 വർഷമായിട്ടാണ് ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. അതിന് മുമ്പ് ഹൗസ് ഓഫ് പ്രിൻസ് ആൻഡ് അസോസിയേറ്റ് ആയിട്ടും അറ്റ് ദ സെയിം ടൈം അഡ്വർടൈസ്മെന്റ് ഫിലിം മ്യൂസിക് ഡയറക്ടർ ആയിട്ടും കൂടാതെ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഓർക്കസ്ട്രേഷൻ ചെയ്യുക, ബാക്കിയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടി ഒരുപാട് ഓർക്കസ്ട്രേഷൻ അങ്ങനെയൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ മ്യൂസിക്കിൽ തന്നെയായിരുന്നു, അതുകൊണ്ട് എല്ലാവരും എക്സ്പീരിയൻസും ഉണ്ട്. ഇപ്പം പടങ്ങൾ ഇതിനു മുമ്പും വരാറുണ്ടായിരുന്നു, പക്ഷെ അപ്പോഴൊന്നും ഞാൻ എടുത്തില്ല. എന്നെ പൂർണ്ണമായിട്ടും നന്നായിട്ട് നല്ലൊരു മ്യൂസിക് ഡയറക്ടറായിട്ട് കുറച്ചു നേരം നിൽക്കാൻ തന്നെ സജ്ജമാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയത്. ഇൻഡിപെൻഡന്റായിട്ട് ചെയ്യുന്നത് പ്രോപ്പർ ആയിരിക്കണം എന്ന് താല്പര്യമുണ്ടായിരുന്നു. ഒന്നോ രണ്ടോ ഹിറ്റ്സ് കൊടുത്തിട്ട് കാണാൻ പിന്നെ കാണാനേ ഇല്ലാത്ത മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിലുള്ള പേര് വരുന്നു താല്പര്യമുണ്ടായിരുന്നു.
ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ 22 വർഷമായിട്ട് ഫീൽഡിൽ വന്നു എന്ന് പറയുന്നത് ഇപ്പൊ താങ്കളുടെ കരിയോഗ്രാഫ് പരിശോധിക്കുമ്പോൾ തന്നെ 10-ാം ക്ലാസ് ജയിക്കാത്ത ഒരാള് ആദ്യം തബല വായിക്കുന്നു, പിന്നെ മലയാളത്തിലെ ഏറ്റവും നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിലെ ഒരാളാവുന്നു, ഇപ്പൊ തമിഴിലും തെലുങ്കിലും ഒക്കെ ഉണ്ട്, ഇതിനിടയ്ക്ക് ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഒരു നാഷണൽ അവാർഡും കിട്ടുന്നു. ആലോചിക്കുമ്പോ ഒരു ഒരു മാജിക്കൽ ടച്ച് ഇല്ലേ താങ്കളുടെ ജീവിതത്തിന്?
മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പിന്നോട്ട് നോക്കാറില്ല. അങ്ങനെ ഒരു പിന്നോട്ട് നോക്കിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് വിലയിരുത്തുന്ന ഒരാളല്ല. സ്പെഷ്യലി ഇനി പല കാര്യങ്ങളും ഇനി ചെയ്യാനുണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അത് മരണം വരെ ഇത് തന്നെ തുടരും. നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ നമ്മൾ ചെയ്തെന്താന്നുള്ളത് പിന്നോട്ട് നോക്കിയിരുന്നെങ്കിൽ വളരെ സൗകര്യമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. എന്നാലും ഞാനായിട്ട് ഇനി ഒരിക്കലും പിന്നിലോട്ടും തിരിഞ്ഞു നോക്കി എന്നെ വിലയിരുത്താൻ മാത്രം സമയമില്ല. അതിനുള്ളൊരു മട അതൊരു മടയറിന്റെ നോക്കി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നൊക്കെ അതിനെന്തെങ്കിലും പോസിബിൾ തോന്നി.
ഓക്കെ, അത് ശരി. അപ്പൊ ഗോപി സുന്ദർ അത് തിരിഞ്ഞു നോക്കുന്നില്ല അല്ലെങ്കിൽ അത് വിലയിരുത്തുന്നില്ല എന്ന് പറയുമ്പോ തന്നെ അതൊരു വലിയ പ്രചോദനമാണ്. അങ്ങനെ പറയുമ്പോ തന്നെ
തീർച്ചയായിട്ടും നമ്മൾ ചെയ്തോണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്തോണ്ടിരിക്കുക, മുകളിലോട്ട് മുളകയറ്റം പോലെയാണ് പോയിക്കൊണ്ടിരിക്കുക. ചിലപ്പോ പേടിയാണ്, അതുകൊണ്ട് മുകളിലോട്ട് പിടിച്ച് പോയിക്കൊണ്ടേയിരിക്കുക. പിന്നെ വരും തലമുറ നമ്മൾ ചെയ്ത വർക്ക് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ അച്ചീവ്മെന്റ്. അല്ലാണ്ട് നമ്മൾ തന്നെ ഒരു വയസ്സിൽ എത്തുമ്പോൾ 50 വയസ്സ് ആകുമ്പോൾ നിർത്തിട്ട് തിരിഞ്ഞോക്കിട്ട് ഞാൻ കുറെ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യത്തിൽ.
ഇപ്പൊ മലയാളികൾ പൊതുവെ ഏറ്റവും എനിക്ക് തോന്നുന്നത് മ്യൂസിക്കിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ള ആ ഒരു ഒരു പ്രൊഫഷനെയാണ്. ഒത്തിരി ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള പാട്ടുകൾ താങ്കളുടെ മ്യൂസിക് ഡയറക്ഷനിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും താങ്കൾക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പം അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനാണ്. ഇങ്ങനെ വിഷമം തോന്നിയിട്ടുണ്ടോ ഗോപി സുന്ദറിന്? വിഷമം തോന്നിയിട്ടുണ്ടോ? അതായത് മ്യൂസിക് ഡയറക്ഷൻ അല്ല കിട്ടിയത് അവാർഡ്?
അയ്യോ, അങ്ങനെയൊന്നും വിഷമിക്കില്ല. എനിക്ക് അവാർഡ് കിട്ടിയില്ല, നമുക്ക് വർക്ക് ചെയ്യാറുള്ള നമ്മുടെ പാട്ട് കേൾക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ അവാർഡ്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനോ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ഷനോ പ്രോഗ്രാമിങ്ങിനോ ഇത് തന്നെ മ്യൂസിക് ഡയറക്ടർ തന്നെ ആവണമെന്ന് ശബ്ദം ചെയ്ത് വന്ന ആളൊന്നുമല്ല ഞാൻ. എനിക്ക് മ്യൂസീഷ്യനായിരിക്കുക എന്നുള്ളതാണ് താല്പര്യം. പിന്നെ നമുക്കറിയുന്ന സംഗീതത്തിന് ഒരു സ്ക്രിപ്റ്റ് ആകുന്ന, അതായത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ചട്ടക്കൂടിനകത്തോട്ട് തിരിച്ചുവിടുക എന്നറിയില്ലേ. എനിക്കറിയുന്ന സംഗീതത്തിന് ഒരു സ്ക്രിപ്റ്റിന്റെ ചട്ടക്കൂടിനകത്തോട്ട് ആ സ്ക്രിപ്റ്റിന് വേണ്ടുന്ന രീതിയിലോട്ട് വ്യതിചലിപ്പിച്ച് വിടുന്ന ജോലിയാണ് മ്യൂസിക് ഡയറക്ഷൻ. അതാണ് മ്യൂസിക് ഡയറക്ഷന്റെ ഒരു ഒരു ജോലി. അതിന് അവാർഡ് കിട്ടണമെന്നാണ്, ഞാൻ അതിന് അവാർഡ് കിട്ടിയിട്ട് സന്തോഷമുള്ളൊന്നും ഒന്നുമില്ല. വർക്ക് ചെയ്യുമ്പോൾ അത് ജനങ്ങളത് ഏറ്റു പാടണം. കൊച്ചുകുട്ടികള് ഓരോ പാട്ടുകൾ എന്റെ പാട്ടുകൾ പാടുമ്പോൾ അതിന് കിട്ടുന്ന സന്തോഷം ഒരിക്കലും നമുക്ക് ഒരു ഓസ്കർ അവാർഡ് 10 എണ്ണം വാങ്ങിച്ചാലും കിട്ടില്ല.
ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം പറഞ്ഞു ആളുകൾ ഏറ്റുപാടണം, അല്ലാതെ 10 ഓസ്കർ അവാർഡ് കയ്യിൽ മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല. പല കാര്യങ്ങൾ ചെയ്യുന്നു, ഇതിലേതെങ്കിലും ആയിരിക്കാം ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഗോപിസുന്ദർ പറഞ്ഞു, ഇതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന കാര്യം ഏതാ?
ഞാനിതിന് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് മ്യൂസിക്കിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ എൻജോയ് ചെയ്യുന്നത് കമ്പോസ് ചെയ്യുന്ന സമയത്ത് അതായത് ഒരു കമ്പോസിഷനിലോട്ട് എത്താനുള്ള എൻജോയ്മെന്റ്, ഒരു കമ്പോസറിന്റെ യാത്ര, ട്രാവൽ, തിങ്കിങ് എല്ലാം വ്യത്യാസമാണ്. അത് മ്യൂസിഷ്യനിൽ നിന്നും വ്യത്യാസമാണ്. ചുറ്റും ആ സന്ദർഭം ഉൾക്കൊണ്ട് മനസ്സിലിട്ട് അത് താലോലിച്ച് കൊണ്ടിറക്കുന്ന ഒരു രീതിയുണ്ട്. അതൊരു 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 ക്രിയേറ്റീവ് ഹാപ്പിനെസ് ആണ്. അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പം.
എന്നും എല്ലാ കാര്യത്തിലും പുതുമ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഗോപിസുന്ദറിന്റെ പാട്ടുകളെല്ലാം കണ്ടിട്ടുണ്ട്. എന്നും ഇങ്ങനെ പുതിയ പുതിയ മുഖങ്ങളെ പാടിക്കാനാണ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. എന്താ ഇതിന്റെ പുറകിലുള്ള ലോജിക്?
അങ്ങനെയൊന്നുമില്ല, ഞാൻ പബ്ലിക്കിന് എന്താണ് ആവശ്യം അത് കൊടുക്കുന്നു. ഞാൻ പബ്ലിക്കിൽ ഒരാളായിട്ട് നിൽക്കുകയാണ്, പബ്ലിക്കിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ഇൻസിനേറ്ററാണ്, അല്ലെങ്കിൽ ഒരു കലാകാരനാണ് ഞാൻ. കോമൺ മാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, ഇതിന്നിപ്പോ കുറെ പാട്ടം നമ്മൾ കേട്ടു, എന്തെങ്കിലും വ്യത്യാസമായിട്ട് നമുക്ക് കേട്ടെങ്കിൽ നമ്മൾ അവർക്ക് ശ്രദ്ധിക്കും. ആ ഒരു കോമൺ സെൻസ് ഉള്ളതെന്നാണ് നമ്മൾ ഈ വോയിസ് എടുത്ത് നമ്മളങ്ങനെ പരീക്ഷിക്കുന്നത്.
ഓക്കെ,
എന്ന് കരുതി പഴയ സിനിമക്കായിട്ടുള്ള ഒരു കാര്യം മോശമൊന്നുമില്ല, നമുക്കൊരു പുതിന് മാത്രമേ ഉള്ളൂ. നമുക്ക് എങ്ങനെയൊക്കെ പോലും ചോറും കഞ്ഞിയും പേരൊക്കെ തന്നെ വേണ്ടത്. പക്ഷെ ഇടയ്ക്കൊരു പേരൊക്കെ കിട്ടുന്നത് എന്താ സാർ, ഇന്ന് കരുതി ഡെയിലി ഫ്രൈഡേസ് കഴിക്കാൻ പറ്റില്ല.
ഇല്ല ഇല്ല ഇല്ല. കുറെ പ്രോമിനന്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഏറ്റവും കൂടുതൽ പാടിക്കാണുന്നത് ഗോപിസുന്ദറിന്റെ മ്യൂസിക്കിലാണ്. ഇപ്പം ദുൽഖർ സൽമാൻ പാടിയത്, പൃഥ്വിരാജ്, നസ്രിയ, ഒരു റേഞ്ച് ഓഫ് ആക്ടേഴ്സ്, പിന്നെ കുറെ ആക്ട്രസസ് മാത്രമുള്ള സിനിമയിൽ അവര്. അപ്പം ഇതൊരു റിസ്ക് ആണോ എടുക്കുന്നത്, അത് അവരുടെ സ്റ്റാർ വാല്യൂ ഉപയോഗിക്കുന്നതാണോ?
അല്ല, ആദ്യമൊക്കെ ഞാനൊരു സ്റ്റാർ വാല്യൂ ഉപയോഗിക്കുന്നുണ്ട്. പിന്നീടാണ് മനസ്സിലായത് നമ്മുടെ മലയാള സിനിമ ലോകം, നമ്മുടെ മലയാള സിനിമ ലോകം ഒരുപാട് നല്ല സിംഗേഴ്സ് ഉണ്ട്, ആക്ടേഴ്സിന് തന്നെ ഒരുപാട് നല്ല സിംഗേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞത്. കാര്യം ഒരു ചുമ്മാ ഒരു ഹീറോ പാടിയുകൊണ്ട് മാത്രം മലയാളികളുടെ കണ്ണിൽ ഫെയിം എന്ന് പറഞ്ഞൊരു കാര്യം ഒരു സംഗീതപരമായിട്ട് അതിനൊരു കണ്ണിൽ പൊടിയിടാൻ പറ്റില്ല, പ്രത്യേകിച്ച് മലയാളികളുടെ. അവര് തന്നെ വളരെ യുക്തിപൂർവ്വം കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന പ്രേക്ഷകർ ഒരിക്കലും അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിന്റെ പുറകെ പോകില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം. അത് ഇന്നും അത് എന്നും അത് അങ്ങനെ തന്നെയാണ്. അപ്പോ മലയാള സിനിമയില് ഇപ്പൊ അങ്ങനെ നമുക്ക് ഒരുപാട് പാട്ടുകൾ പാടാൻ പറ്റുന്ന നല്ല ടാലന്റഡ് ആയിട്ടുള്ള സിംഗേഴ്സ്, അറ്റ് ദ സെയിം ടൈം വളരെ ഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം, വളരെ ഭാഗ്യമുള്ള ഒരു കാര്യം, എല്ലാ എല്ലാ ആക്ടേഴ്സും വന്നിട്ട് പാടുന്നുണ്ട്.
അപ്പം
എന്തുകൊണ്ട് അവർക്ക് പാടിക്കൂടാന്ന് തോന്നി, അത്രയുള്ള കാരണം. അവരെ കൊണ്ട് പാടാൻ പറ്റുന്ന പാട്ടുകൾ അങ്ങനെ. ദുൽഖർ സൽമാൻ ഈസ് എ ഗുഡ് സിംഗർ, എത്രയോ സിംഗേഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ?
അതെ അതെ. ഇപ്പൊ ഇവിടെ ഓസ്ട്രേലിയൻസ് ഒക്കെ നമ്മളോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഇന്ത്യൻ മൂവീസിലൊക്കെ ഇപ്പം ഹോളിവുഡ് മൂവീസിലൊന്നും പാടി അഭിനയിക്കുന്ന സീൻ അവർക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പം ഇവര് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഇന്ത്യയിലുള്ള ഈ ബോളിവുഡ് സ്റ്റാർസ് ഒക്കെ ഇത്ര നല്ല സിംഗേഴ്സ് ആണോ, ഇവരൊക്കെ ഇങ്ങനെ സ്ക്രീനിൽ ഭയങ്കര പാടി അഭിനയിക്കുകയാണല്ലോ. ഗോപിസുന്ദർ എക്സാക്ട്ലി അതാണ് ചെയ്യുന്നത് അല്ലെ?
അതെ, തീർച്ചയായിട്ടും. പിന്നെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇപ്പൊ നമ്മൾ അത്ര നേരം നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഹീറോയിന്റെ ഒരു വോയിസും പെട്ടെന്ന് പാട്ട് പാടാൻ തുടങ്ങും, മാത്രം വേറൊരാളുടെ വോയിസും വരുന്നതായി, നമ്മളത് യൂസ്ഡ് ആയി പോയി എന്നുള്ളത് മാത്രം അത് സത്യം. അതൊരു കാലഘട്ടത്തിന്റെ യൂസേജ് ആയിപ്പോയി, അതുകൊണ്ട് നമ്മളെല്ലാരും അതിനോട്ട് അങ്ങ് യൂസ് ആയിപ്പോയി. ഒരു പാട്ട് പാടാൻ കഴിയാത്ത ഒരു ഹീറോ ആകുമ്പോൾ ഡെഫിനറ്റ്ലി വേറൊരു വോയിസ് നമ്മൾ കണ്ടെടുക്കണം.
അത് വളരെ
എടുത്താ പൊന്താത്ത ഒരു പാട്ട് അറിയണമെങ്കിൽ അവരെ കൊണ്ട് പാടിക്കൂല.
ഓക്കെ, ഇനിയിപ്പം എന്താ പറയുക, മലയാളത്തിൽ കുറേ നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകാരോട് പലപ്പോഴും പ്രദാശേട്ടനോടൊക്കെ ചോദിക്കുമ്പോൾ അവരൊക്കെ പറയണത് അവർക്ക് കൂടെ വർക്ക് ചെയ്യാൻ ഇപ്പോഴും ഏറ്റവും ഇഷ്ടം ദക്ഷിണാമൂർത്തി സ്വാമിയാണ് അല്ലെങ്കിൽ ദേവരാജ മാഷ്ട പാട്ടുകളാണ് എന്നാണ്. എന്തുകൊണ്ടാണ് അവര് ഇങ്ങനെ പുതിയ ആളുകളുടെ പേര് പറയാത്തതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ?
അവരൊരു വലിയ കാലഘട്ടം വരയ്ക്കും അവരുടെ കൂടെ വർക്ക് ചെയ്തവരാണ്. അപ്പം അവരൊരു ദശമൂർത്തി സാറായിട്ടുള്ള ഒരുപാട് മിസ് ഡയറക്ടേഴ്സ്, പഴയ മിസ് ഡയറക്ടേഴ്സ് ആയിട്ട് അവർ വളരെ കംഫർട്ടബിൾ ആണ്. കാര്യം ഒരുപാട് കാലഘട്ടങ്ങളോളം അവര് അവരെ ജീവിച്ച് മൺമറഞ്ഞു പോയാലും ഇന്നും അവർ ആ ഒരു ബോണ്ട് കീപ്പപ്പ് ചെയ്യുന്നവരാണ്. ആ കാലഘട്ടത്തിൽ അവരുടെ നല്ല പ്രായത്തിൽ അവരുമായിട്ട് റാപ്പ് ഉണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് ആ ഒരു റാപ്പ് ഒരിക്കലും പുതിയ യങ് ജനറേഷനിലുള്ള ഒരു മിസ് ഡയറക്ടർക്കും ആ ഒരു കാലഘട്ടത്തിലുള്ള അവരുടെ റാപ്പുകളായിട്ട് എത്താൻ കഴിയില്ല.
അത് അവരുടെ ഒരു കംഫർട്ട് സോൺ
ആണ് അല്ലേ? അതെ, കംഫർട്ട് സോൺ ആണ്.
ഓക്കേ,
അതൊരു കുറവല്ല, അത് മാനുഷികമാണ്.
ഇനി ഗോപി സുന്ദറിന്റെ പാട്ടുകൾ പലതരം എക്സ്പെരിമെന്റേഷന് വിധേയമാവാറുണ്ട് എന്ന് പറയും. ഒത്തിരി നല്ല അക്ലെയിംസ് കിട്ടാറുണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം പല ആളുകളും ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് മലയാളത്തിലെ അപ്പങ്ങളെമ്പാടുന്നുള്ള പാട്ട്, അത് പഴയ ആ പാട്ടിനെ നശിപ്പിച്ചു എന്ന് പറയുന്നവരുണ്ട്. അതേസമയം ആ പാട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട് ആദ്യം പറഞ്ഞ പോലെ കൊച്ചുകുട്ടികളടക്കം ഒത്ത് എൻജോയ് ചെയ്യുകയും ചെയ്തു. ഇപ്പൊ റീസെന്റ് ആയിട്ട് തെലുങ്കില് എന്തൊരു മഹാനുഭാവലു എന്ന് പറയുന്ന കീർത്തനം ഒരു ഒരു ഫ്യൂഷൻ മ്യൂസിക് ആയിട്ട് റോക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അത് കേരളത്തിലെല്ലാം എത്തി. അറ്റ് ദ സെയിം ടൈം കുറെ ആളുകൾ അതിനെ ക്രിറ്റിസൈസ് ചെയ്യുകയും ചെയ്തു, ആ കീർത്തനം അങ്ങനെ ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട്. എന്താണ് സംഗീതത്തെ കുറിച്ച് പറയാനുള്ളത്?
അതായത് കൂടുതൽ ശതമാനം ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നു, അവിടെ ഒരു ഹിറ്റ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് ശ്രദ്ധേയമാവുന്ന രീതിയിൽ പ്രേക്ഷകർക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള രീതിയിൽ എവിടെ ഒരു കലാകാരൻ ഒരു കലാസൃഷ്ടി ഉണ്ടാക്കാൻ കഴിയുന്നു അവിടെ ഒരു കലാകാരൻ നിലനിൽക്കുള്ളൂ. വളരെ കുറച്ച് ശതമാനം ആളുകൾ മാത്രം ഹാപ്പി ആയിക്കുമ്പോൾ കലാകാരൻ വളരുന്നില്ല. പിന്നെ ഏതൊരു കലാസൃഷ്ടിക്കും രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പൊ അത്രയായിട്ട് ഞാനതിനെ കാണുന്നുള്ളൂ.
ഗോപി സുന്ദർ ഒരു മ്യൂസിക് ഡയറക്ടർ മാത്രമല്ല നല്ലൊരു പ്ലേ ബാക്ക് സിംഗറും കൂടെയാണെന്ന് നമുക്കറിയാം. പാടിയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? ഒരു രണ്ടു വരി.
ലിറിക്സ് ഒന്നും ഓർമ്മയില്ല, ഒരു ഹിന്ദി സോങ് ആണ്, ഷാരൂഖ് ഖാനെ വേണ്ടിട്ടാണ് പാടിയത്.
ഓക്കെ, തിത്ലി എന്നുള്ള സോങ് ആണോ? ചെന്നൈ എക്സ്പ്രസിലെ.
तेरे सुख सांस बनके ना 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 अदरी तररी अदरी तररी तररे तररा तररे 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 तररे
तररे ओके ഷാരൂഖ് ഖാന് വേണ്ടിയിട്ട് പ്ലേ ബാക്ക് പാടുക എന്ന് പറയുമ്പോൾ ചെറിയൊരു കാര്യമല്ല അല്ലേ? അത് എങ്ങനെ, അതിന്റെ പുറകിൽ വല്ല സ്റ്റോറി ഉണ്ടോ?
സ്റ്റോറി ഒന്നുമില്ല, ഞാൻ പ്രോഗ്രാമർ ആയിരുന്നല്ലോ. അപ്പൊ ഇരിക്കുന്ന സമയത്ത് പല മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ അടുത്തും പോയി ഇങ്ങനെ പ്രോഗ്രാമിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ വിശാൽ ശേഖരന്റെ അടുത്ത് ഒരു കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ബ്ലസ് മാസ്റ്റർ എന്ന സിനിമ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഓം ശാന്തി ഓമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം വർക്ക് ചെയ്യാണ് ചെന്നൈ എക്സ്പ്രസ്. ചെന്നൈ എക്സ്പ്രസ് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ പാട്ട് അവർ ചുമ്മാ പാടിച്ചോണ്ട് ഞാൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഞാൻ ചുമ്മാ റഫായിട്ട് മൂളിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇവര് ശേഖരായിരുന്നുണ്ടായിരുന്നു. ശേഖർ കേട്ടപ്പം ശേഖർ ഇഷ്ടപ്പെട്ടു. അപ്പൊ ശേഖറാണ് ചുമ്മാ തമാശക്ക് പാടിയിടാൻ പറഞ്ഞു. ഞാൻ പാടി അങ്ങനെ ചുമ്മാ പാടിയതാണ്. ഒരു ഒരു തമാശക്ക് അവിടെ നിന്ന് ചുമ്മാ പാടി കൊടുത്തതാണ്. പക്ഷെ അത് ഓക്കെ ആയിപ്പോയി, എനിക്കറിയില്ല, ഞാൻ ഷോക്ക് ആയിപ്പോയി ഭയങ്കര.
ഓക്കെ, അത് ആ സിനിമയുടെ ഭയങ്കര ക്രിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പോയിന്റിലാണ് ആ പാട്ട് വരുന്നതും അല്ലേ?
അതെ അതെ.
എന്തുകൊണ്ടാ പിന്നെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരുന്നത്?
എനിക്ക് വീണ്ടും പാട്ടുകാരനായിട്ട് പോകാൻ താല്പര്യം. ഞാനൊരു സിംഗർ ബേസിലുള്ള ആളല്ലേ, മ്യൂസിഷ്യൻ ആണ്. സിംഗിങ് കരിയർ എടുക്കണമെന്ന് താല്പര്യമില്ല.
ഓക്കെ, ടീം ഫൈവ് എന്നുള്ളൊരു ഷോ ആയിട്ടാണ് ഓസ്ട്രേലിയയിൽ എത്തിയിരിക്കുന്നത് അല്ലേ?
അതെ, ടീം ഫൈവ് ഒരു സിനിമയാണ്. അത് നമ്മുടെ ക്രിക്കറ്റ് പ്ലെയർ ശ്രീശാന്ത് ആണ് പിന്നെ അതിൽ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത്. അതിൽ പേർലി മാണി അഭിനയിക്കുന്നുണ്ട്. സോ നിക്കി കിൽദാനിയുണ്ട്. സോ അത് ചെറിയ സിനിമയാണ്, ഒരു ക്യൂട്ട് ലവ് സ്റ്റോറിയാണ്. സെയിം ടൈം ബൈക്കേഴ്സിന്റെ സ്റ്റോറി പറയുന്നൊരു പിക്ചറാണ്. ബൈക്കേഴ്സ് അതിന്റെ ഓഡിയോ ലോഞ്ച് ആണ്. ായിട്ട് ഞങ്ങൾ കുറച്ച് മ്യൂസിഷ്യൻസ് കൂടി ഒരു ജാമിംഗ് സെഷൻ വെച്ചിട്ടുണ്ട്.
ഓക്കെ,
ഒരു പ്ലസന്റ് ഈവനിങ് സമ്മാനിക്കാന്നുള്ള മാത്രമുള്ള ഉദ്ദേശം.
ഗോപി സുന്ദർ, താങ്കള് പരസ്യമായിട്ട് പലപ്പോഴും അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പാട്ടുകളിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ടാണ് താങ്കൾ ചില പാട്ടുകളൊക്കെ ചെയ്യുന്നതെന്ന് അഗൈൻ വളരെ ഓണസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് പലപ്പോഴും. ഗോപി സുന്ദർ എന്നുള്ളൊരു പേര് ചില ആൾക്കാർ കളിയാക്കിയിട്ട് ഗോപി സുന്ദർ എന്ന് പറയാറുണ്ട്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്?
അതിനെക്കുറിച്ച് എന്ത് പറയാനുള്ളത്? സന്തോഷമായിട്ടുള്ള കാര്യമാണ്.
എന്ന് വെച്ചാ
കാര്യം ഇപ്പൊ എന്താ വെച്ചാ അങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തിയാലും അത് സന്തോഷമുണ്ട്. അങ്ങനത്തെ പേരാണെന്നൊക്കെ തോന്നുന്നു.
ഓക്കെ,
അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്തുവിന്റെ കാര്യം പറഞ്ഞല്ലോ, അതെപ്പോഴും ഉണ്ടാവും. സോ എന്ന് കരുതി ആ കോപ്പി അടിച്ചു, മറ്റൊരു കോപ്പി അടിച്ചെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പിന്നെ കോപ്പി അടിച്ചു ഞാൻ സ്വന്തമായിട്ട് തുറന്നു തന്നെ പറയുന്ന കാര്യമാണ്. ഇപ്പൊ ആരും ഇവിടെ ഒന്നും പുതിയതായിട്ട് ഉണ്ടാക്കുന്നല്ല, എല്ലാം അവിടുന്ന് ഇവിടുന്നും കപ്പിൾ ഓഫ് നോട്ട് സെലക്ഷന്റെ പ്രസന്റേഷൻ ആണ് പുതിയൊരു മ്യൂസിക് പറയുന്നത്. ഇല്ലാത്ത ഒന്നുമില്ല, എല്ലാം ഉള്ളത് തന്നെയാണ്. പിന്നെ അറിയാത്ത രീതിയിൽ തന്നെ ഒരു മാജിക് പോലെ പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നതെന്ന് മാത്രം. അപ്പൊ കോപ്പി സുന്ദറിനൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ അതിന് വളരെ ലാഘവത്തോടുകൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് എന്റെ കൈകൂടി ഒന്നും മുട്ടിയിട്ടില്ല. അങ്ങനെ വിളിച്ചതുകൊണ്ട് എനിക്ക് എനിക്ക് പടങ്ങൾ കുറഞ്ഞിട്ടില്ല, ഇഷ്ടംപോലെ പടങ്ങളുണ്ട്. അതൊക്കെ വലിയ ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു. അതിന്റെ മുകളിൽ നമുക്ക് നിലനിർത്തിന്റെ ഭാഗമായിട്ട് പോലും നമുക്ക് ചില കോപ്പി അടി കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ഞാൻ കോപ്പി അടിക്കേണ്ടി വന്നപ്പോൾ, ഞാൻ അങ്ങനെ ചില സാഹചര്യങ്ങൾ വന്നപ്പോൾ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം കോപ്പി അടിക്കേണ്ടി വന്നപ്പോൾ, ഈ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നുപോയിട്ടുണ്ടാവില്ലേ നമ്മുടെ പഴയ മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് ഞാൻ ചിന്തിച്ചു വരികയും ചുമ്മാ തമാശക്ക് നെറ്റില് ഇന്റർനാഷണൽ കോപ്പി ക്യാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ട്. അവിടെ പോയി ഞാൻ നോക്കിയപ്പോൾ വളരെ അത്ഭുതകരമായ കാഴ്ചകളാണ്. നമ്മൾ വാഹനങ്ങളും പുലർത്തിയിട്ടുള്ള നമ്മളുടെ മുന്നേ സഞ്ചരിച്ചിട്ടുള്ള ഒരുപാട് മഹത് വ്യക്തികളും മഹത് കലാസൃഷ്ടികളും കലാസൃഷ്ടികളും നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് ആ ലിസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെ കൂട്ടത്തില് എന്റെ ഈ ചെറിയ കോപ്പി സുന്ദർ അവിടെ ഇരുന്നോട്ടെന്ന് ഞാൻ വിചാരിച്ചു.
ഇത്രയും ഓണസ്റ്റ് ആയിട്ടുള്ള മറുപടികൾക്കും രവീനും വളരെ നന്ദി ഗോപി സുന്ദർ.
ഓസ്ട്രേലിയയിൽ എത്രത്തോളം മലയാളികൾ ഉണ്ടെന്ന് എനിക്കറിയില്ല, അവിടെ എത്രത്തോളം ക്രൗഡ് എത്ര മലയാളികളുടെ ക്രൗഡ് ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ ഏതൊരു കോണിൽ പോയാലും അവിടെ ഒരു മലയാളി ഉണ്ടാവുമെന്ന് മാത്രമേ എനിക്കറിയൂ. സോ ഹോപ്പ് ടു സീ യു.